ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അടുക്കുന്നതായി നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28 ആരംഭിക്കും. ബജറ്റ് അവതരണം 1 ഫെബ്രുവരി. ഉഭയകക്ഷി വ്യാപാരം 200 ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ യുഎഇ ധാരണ. ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷം 4 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഇന്ത്യ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കേരളവും തമിഴ്നാടും അടക്കം 21 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അടുക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേരളത്തിന്റെ ആരോഗ്യമേഖല ഉയർന്ന നിലവാരത്തിലാണെന്നും ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും ഗവർണർ നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. ഐടി മേഖലയിലും വ്യവസായ മേഖലയിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും കേരളം മുന്നേറുകയാണെന്നും ഗവർണർ പറഞ്ഞു.
Sustained fiscal constraint, Kerala has demonstrated that disciplined governance and productive public investment can coexist with economic dynamism. By strengthening its own revenue base and prioritizing human development, the state has ensured that fiscal stress has not translated into stagnation, but has instead laid the foundations for a resilient, inclusive, and forward-looking phase of growth.
സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനം നടത്തിയെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്രം കടമെടുപ്പ് പരിധി കുറച്ചത് കേരളത്തിന് തിരിച്ചടിയായെന്നും അദ്ദേഹം പറഞ്ഞു. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്ന് തുടക്കമായത്. ഗവർണറുടെ പ്രസംഗത്തോടെ ഇന്ന് പിരിഞ്ഞ സഭ നാളെ അന്തരിച്ച സഭാംഗം കാനത്തിൽ ജമീലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി വീണ്ടും ചേരും. 29-ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26-ന് സഭ പിരിയും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ താൻ സഭയിൽ വായിച്ചതായും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ ഗവർണർ മാറ്റം വരുത്തിയത് ചട്ടലംഘനമാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. നയപ്രഖ്യാപനം അസത്യങ്ങൾ നിറഞ്ഞതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമാക്കാതെ ഗവർണർ ആർ എൻ രവി. സർക്കാർ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിൽ അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ നടപടി. ഗവർണർ നിയമസഭയിൽ നിന്ന് പോയതോടെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിച്ചതായി കണക്കാക്കണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. 12 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം തമിഴ്നാട്ടിലെത്തി എന്ന സർക്കാരിന്റെ അവകാശവാദം ശരിയല്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗവർണറുടെ മൈക്ക് ആവർത്തിച്ച് ഓഫാക്കിയെന്ന് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ലോക്ഭവൻ അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക. 1 ഫെബ്രുവരി കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 200 ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കാൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. അബുദാബിയിൽ ഇന്ത്യൻ കലാപൈതൃകം, പുരാവസ്തു പ്രദർശനം എന്നിവ ഉൾപ്പെടുന്ന മ്യൂസിയം സ്ഥാപിക്കും. എച്ച് പി സി എൽ ഇന്ത്യയും എഡ്നോ ഗ്യാസ് യുഎഇയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചതായും ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാൻ ധാരണയിലെത്തിയതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.3% അന്താരാഷ്ട്ര നാണയനിധി. 4-ാം പാദത്തിലെ ശക്തമായ മുന്നേറ്റമാണ് ഈ വർധനവിൽ പ്രതിഫലിക്കുന്നതെന്ന് IMF അറിയിച്ചു. IMFിന്റെ ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പ്രകാരം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മുൻപത്തെ കണക്കുകളേക്കാൾ 0.7% വർദ്ധിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തിലെ പ്രതീക്ഷിച്ചതിലും മികച്ച കോർപ്പറേറ്റ് വരുമാനവും 4-ാം പാദത്തിലേക്കുള്ള ശക്തമായ കുതിപ്പുമാണ് ഈ വർധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ 21 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണവും ക്ഷേത്ര സ്വത്തുക്കളും ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമായാണ് ഇന്ന് രാവിലെ റെയ്ഡ് ആരംഭിച്ചത്. കേരള ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഒന്നിലധികം കേസുകളിലാണ് ഇഡി അന്വേഷണം. ചെന്നൈയിലെയും കർണാടകയിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ രാസപ്രക്രിയകൾ വഴി സ്വർണം വേർതിരിച്ചെടുത്തതായും കൈമാറ്റം ചെയ്തതായും സൂചനയുണ്ട്. അതിനിടെ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന എസ്ഐടിയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. ബിജെപി ദേശീയ അധ്യക്ഷനായി നിതിൻ നബിൻ സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, ജെ പി നദ്ദ, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ശ്രീ നിതിൻ നബിനെ അനുമോദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2025 400,000 കോടിയിലേറെ രൂപയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി റെക്കോർഡ് നേട്ടം കൈവരിച്ച് ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ നിന്ന് ഏകദേശം $30 ബില്യൺ നേടിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 2015 മുതൽ ഇലക്ട്രോണിക്സ് കയറ്റുമതി 11 മടങ്ങ് വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന് മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. 77th റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ഈ മാസം 26-ന് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരക്കുന്ന പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 16,000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്റ്റാർട്ടപ്പുകൾ, സ്വാശ്രയ ഗ്രൂപ്പുകൾ, വിവിധ സർക്കാർ സംരംഭങ്ങൾക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നവർ എന്നിവർ അതിഥികളായി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
വരുമാനത്തിലും തൊഴിൽ സൃഷ്ടിക്കലിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നവരെയും ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾ, അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ, പ്രകൃതി കൃഷി ചെയ്യുന്ന കർഷകർ, പിഎം സ്മൈൽ സ്കീമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പ്രത്യേക അതിഥികളാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും പരേഡിന് മാറ്റേക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികമാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷം. ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിലാണ്. പാർലമെന്റ് ഉൾപ്പെടെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ജമ്മുകശ്മീരിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വഡോദരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജെയിൻസിനെ 61 runs പരാജയപ്പെടുത്തി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. നാളെ രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharathi.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 316 ഇടിഞ്ഞ് 82,922, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 130 നഷ്ടത്തിൽ 25,455 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 1,560 വർദ്ധിച്ച് 1,80,800 ഗ്രാമിന് 13,600 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അടുക്കുന്നതായി നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്. ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28 ആരംഭിക്കും. ബജറ്റ് അവതരണം February 1. ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ UAE ധാരണ. ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷം 400,000 കോടി രൂപയുടെ റെക്കോർഡ് നേട്ടം കൈവരിച്ച് ഇന്ത്യ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കേരളവും തമിഴ്നാടും അടക്കം 21 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.